അന്തർദേശീയ വിദ്യാർത്ഥികളുടെ ഇടയിൽ നാം സാധാരണ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്താണ് എന്ന്. ഞാൻ ക്രിസ്ത്യാനികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവരുടെ പള്ളികളിലും പോയിട്ടുണ്ട്, എന്നാൽ അവർ വിശ്വസിക്കുന്ന പ്രമാണങ്ങൾ എന്താണെന്ന് എനിക്കറിയയില്ല. ക്രിസ്തീയ മതത്തെക്കുറിച്ച് നിങ്ങളുടെ ചില ചോദ്യങ്ങൾക്കും ഒരുപക്ഷെ ചില തെറ്റിദ്ധാരണകൾക്കും മറുപടി തരുവാനാണ് ഇതുമൂലം ഉരുമ്പെടുന്നത്. ഓരോ ചോദ്യത്തിനും ശേഷം വേദപുസ്തക തെളിവോടെ ഉത്തരവും കാണാവുന്നതാണ്. ഇത് കേൾക്കുന്നതോടൊപ്പം വേദപുസ്തകത്തിലെ തെളിവുകളും കൂടി നിങ്ങളെ നോക്കുക. തെളിവുകൾ ഒരുപക്ഷെ കണ്ടുപിടിക്കുവാൻ പ്രയാസമുണ്ടെങ്കിൽ ഈ ടേപ്പ് തരുന്ന ആളിനോട് ചോദിച്ചാൽ മതിയാകും, അവർ നിങ്ങളെ സഹായിക്കും അതിൽ. ക്രിസ്തീയ മതത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ചില പ്രത്യേക വിഷയങ്ങൾ നമുക്ക് നോക്കാം. ചിലപ്പോൾ ഈ വിഷയങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ ആരാഞ്ഞു കാണും. അങ്ങനെ ക്രിസ്തീയ വിശ്വാസ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാകുമ്പോൾ ആയിരിക്കാം ആത്മീയമായ ബന്ധവും വിശ്വാസ പ്രമാണം, വിശ്വാസ വിഷയം, ക്രിസ്തീയ പഠിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള അവബോധനവും ഉണ്ടാകുന്നത്. ക്രിസ്ത്യാനികൾ ദൈവത്തെക്കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത്? ആദ്യമായി, ദൈവം സൃഷ്ടിതാവാണ്. ദൈവം ഈ പ്രപഞ്ചവും അതിലുള്ളതും സൃഷ്ടിച്ചു. ചന്ദ്രനും നക്ഷത്രങ്ങളും സൂര്യനും എല്ലാ ജീവജാലങ്ങളും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം ഇത് കാണുന്നു. ദൈവത്തിന്റെ ഏറ്റവും പ്രത്യേകമായ സൃഷ്ടി മനുഷ്യനായിരുന്നു. ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ ആദാമും സ്ത്രീ ഹവ്വായും ആയിരുന്നു എന്ന് ദൈവവചനത്തിൽ കാണാം. സാധാരണ ആരും ചോദിക്കില്ലെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിൽ ദൈവത്തെ സൃഷ്ടിച്ചത് ആരാണെന്ന്. ദൈവം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു എന്നാണ് ക്രിസ്തീയർ വിശ്വസിക്കുന്നത്. ആരും ദൈവത്തെ സൃഷ്ടിച്ചിട്ടില്ല, കാരണം ദൈവമാണ് സൃഷ്ടിതാവ്. ദൈവം സൃഷ്ടിതാവ് മാത്രമല്ല, സർവശക്തനും കൂടിയാണ് എന്നാണ് ക്രിസ്തീയർ വിശ്വസിക്കുന്നത്. ദൈവം നിത്യനാണ്. ഇതിന്റെ അർത്ഥം ദൈവത്തിന് ആരംഭമോ അവസാനമോ ഇല്ല എന്നാണ്. ദൈവം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു, അവൻ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. ദൈവം സ്നേഹമാണ്. സൃഷ്ടിതാവ് സ്നേഹത്തിന്റെ ദൈവം കൂടിയാണ്. മനുഷ്യന്റെ ഭൗതികവും ആത്മീയവുമായ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതിനായി അവൻ മനസ്സലിവ് കാണിക്കുന്നതിനാൽ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു അതിമഹത്വമായ നിലയിൽ ദൈവസ്നേഹം മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നതിനാൽ ആണ്. ദൈവത്തിന്റെ പ്രഥമ സൃഷ്ടിയായ മനുഷ്യനെക്കുറിച്ചുള്ള തന്റെ ചിന്ത മൂലം തന്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവം തന്റെ സൃഷ്ടിയെ അത്യധികം സ്നേഹിച്ചതിന്റെ ഫലം തന്റെ പുത്രനെ നമ്മുടെ കർത്താവായി തന്നു എന്നതാണ്. ദൈവം എല്ലാം അറിയുന്നു. ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും എല്ലാ നാളും ദൈവത്തിന്റെ അറിവിൽ കൂടിയും തന്റെ സാന്നിധ്യത്തോടുകൂടെയുമാണ് നടക്കുന്നത്. ഒരു കാര്യം സംഭവിക്കുന്നതിന് മുന്നമേ തന്നെ ദൈവത്തിനറിയാം. അത് സംഭവിക്കുന്നതിന് മുഖാന്തരമായ സാഹചര്യങ്ങളും അതിന്റെ പരിണത ഫലങ്ങളും അവനറിയാം. ദൈവം സർവശക്തിയുള്ളവനാണ്. എല്ലാ ശക്തിയും അവനുള്ളതാണ്. യിരെമ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലും സാധ്യം എന്ന് പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്റെ സ്വഭാവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് അർത്ഥമാകുന്നില്ല. എന്നാൽ ഇതിന്റെ അർത്ഥം പ്രപഞ്ചം മുഴുവനും നിയന്ത്രിക്കുവാൻ ദൈവം സർവശക്തിയുള്ളവനാണെന്നാണ്. ദൈവം തനിക്ക് തന്നെ വച്ചിരിക്കുന്ന പരിമിതിയിൽ താൻ സർവശക്തി ഉള്ളവനാണ്. ദൈവം സർവവ്യാപിയാണ്. പ്രപഞ്ചം മുഴുവനും ദൈവം പരന്നു കിടക്കുന്നു എന്നല്ല ഇതിന്റെ അർത്ഥം. പ്രത്യുത ദൈവത്തിന്റെ പൂർണ്ണത എല്ലായിടത്തും സാന്നിധ്യമാണെന്നാണ്. ദൈവ വചനത്തിൽ ആലങ്കാരികമായി ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി ദൈവത്തിന്റെ കൈകരങ്ങളെക്കുറിച്ച് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക സ്ഥലത്തെയോ സ്ഥലത്താലോ ദൈവത്തെ ഒതുക്കി നിർത്തുവാൻ പ്രയാസമാണ്. ദൈവം ആത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 4:24 ദൈവം ആത്മാവാകുന്നുവെന്ന് യേശു പറഞ്ഞ പ്രസ്താവനയുടെ അർത്ഥം അവൻ ജഡീക ശരീരം ഉള്ള ഒരു വ്യക്തിയല്ല, പ്രത്യുത അവനൊരു ആത്മീയ ജീവിയാണ് എന്നാണ്. ഒരു ശരീരം എന്ന നിലയിൽ അതിന്റേതായ എല്ലാവിധ പരിമിതികളിൽ നിന്നും ദൈവം സ്വതന്ത്രനാണ്. ഒരു ആത്മാവെന്ന നിലയിൽ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഇനിയും വേദപുസ്തകത്തെ പറ്റി ക്രിസ്തീയർ എന്താണ് വിശ്വസിക്കുന്നത്? മനുഷ്യനു വേണ്ടി ദൈവത്തിന്റെ എഴുതപ്പെട്ട വെളിപ്പാടാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. ദൈവത്താൽ ചൈതന്യം പ്രാപിച്ച മനുഷ്യരിൽ കൂടി ദൈവം വേദപുസ്തകം എഴുതി. വേദപുസ്തകം എന്നത് ദൈവത്തിന്റെ വചനമാണ്. വേദപുസ്തകം ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല, പ്രത്യേക മതഗ്രന്ഥമാണ്. എല്ലാ കാലത്തുമുള്ള ജനതയോട് ദൈവത്തിന്റെ ദൂത് വഹിക്കുന്നതിനായി ദൈവത്താൽ ചൈതന്യം പ്രാപിച്ച മനുഷ്യരിൽ കൂടി അവരുടെ വ്യക്തിത്വം ഉപയോഗിച്ച് എഴുതപ്പെട്ട ജീവനുള്ള വചനമാണ് വേദപുസ്തകം. വേദപുസ്തകം ദൈവത്തെപ്പറ്റി ദൈവത്തിന്റെ വെളിപ്പാടാണ്. ചരിത്ര സാഹചര്യങ്ങൾ കൂടി ദൈവം മനുഷ്യനോട് ഇടപെട്ടതിനെക്കുറിച്ചുള്ള സംഭവവിവരണമാണ് വേദപുസ്തകം. വേദപുസ്തകത്തെ പ്രധാനമായി രണ്ടായി വിഭാഗിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ഭാഗം പ്രപഞ്ചത്തിന്റെ സൃഷ്ടി മുതൽ യേശുവിന്റെ ജനനം വരെയുള്ളതിനെക്കുറിച്ചാണ്. ഇതിനെ പഴയ നിയമം എന്ന് വിളിക്കുന്നു. പഴയ നിയമത്തിൽ തന്നെ 39 ചെറുപുസ്തകങ്ങളുണ്ട്. രണ്ടാമത്തെ ഭാഗത്തിന് 27 ചെറുപുസ്തകങ്ങളുണ്ട്. അതിനെ പുതിയ നിയമം എന്ന് വിളിക്കുന്നു. അതിലെ ഉള്ളടക്കം യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ മരണം ഉയർത്തെഴുന്നേൽപ്പ് വരെയും ആദിമ സഭയുടെ ഉടലെടുപ്പുകളെയും മറ്റും പ്രതിപാദിക്കുന്നതാണ്. അങ്ങനെ ക്രിസ്തീയ വേദപുസ്തകത്തിൽ 66 ചെറുപുസ്തകങ്ങൾ ഉള്ളടങ്ങിയിട്ടുണ്ട്. വേദപുസ്തകം എന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള കണ്ടുമുട്ടലിനെ കുറിച്ചുള്ള സംഗ്രഹമാണ്. ദൈവത്തിന്റെ ന്യായപ്രമാണം, മനുഷ്യന്റെ സൃഷ്ടി, അവന്റെ ദൈവത്തോടുള്ള അനുസരണക്കേട്, അവന് ദൈവവുമായുള്ള അനുഭവം, ഒരു രക്ഷിതാവിനു വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ എന്നിവകളെപ്പറ്റി പരാമർശിക്കുന്നതാണ് വേദപുസ്തകം. അതെ, യേശു എന്ന രക്ഷിതാവ് ജനിച്ചു, ജീവിച്ചു, ക്രൂശിക്കപ്പെട്ടു, അവൻ കല്ലറകളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവന്റെ ജീവൻ, സ്നേഹം, മനസ്സലിവ്, ആശയങ്ങൾ, മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയുടെ വിവരണങ്ങൾ പൂർണ്ണമാണ്. ആ ചാരിത്രിക സത്യങ്ങൾ ദൈവവചനത്തിൽ കാണുകയും ചെയ്യുന്നു. ദൈവമില്ലാത്ത മനുഷ്യന് എങ്ങനെ ദൈവത്തെ കാണാൻ സാധിക്കും എന്ന് ദൈവവചനം പറയുന്നു. ക്രിസ്തീയർ ഇനി മനുഷ്യരെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നുവെന്ന് നോക്കാം. ദൈവത്തിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് മനുഷ്യൻ. ദൈവത്തിന്റെ ഏറ്റവും ഉന്നതമായ സൃഷ്ടിക്ക് മനുഷ്യൻ എന്ന് പേര് കൊടുത്തു. എബ്രായ ഭാഷയിൽ ആദാം എന്ന പദമാണ് മനുഷ്യനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ആദാം എന്ന വാക്കിൽ ആണും പെണ്ണും മനുഷ്യജാതി മുഴുവനും ഉൾക്കൊണ്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 5:1-2 വാക്യങ്ങളിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു എന്ന് കാണുന്നു. മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രം പല തത്വങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ഇവയൊന്നും തെളിയിക്കപ്പെട്ട സത്യങ്ങളായി സ്ഥിരീകരിച്ചിട്ടില്ല. ദൈവവചനം ലളിതമായി പറഞ്ഞിരിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 1:27 വാക്യം. മനുഷ്യന് രണ്ട് വിധ പ്രകൃതിയാണ് ഉള്ളത്. ഭൗതികവും ആത്മീയവുമായ ബന്ധത്തിൽ രണ്ട് വിധ പ്രകൃതിയാണ് മനുഷ്യനിൽ കാണുന്നത്. അവന് ഒരു ശരീരവും ഒരു ആത്മാവും ഉണ്ട്. ഇത് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിലും വിവരിക്കുന്നത്. ശരീരവും ആത്മാവും കൂടി ചേർന്ന് ഒരു വ്യക്തിത്വം, അതായത് ഒരു ജീവനുള്ള ദേഹി ഉളവാകുന്നു. ക്രിസ്തീയർ പാപത്തെക്കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത്? ഓരോ മനുഷ്യനും താൻ തന്നെ നന്മ തിന്മകളെ തിരഞ്ഞെടുക്കുന്നു എന്നാണ് ക്രിസ്തീയർ വിശ്വസിക്കുന്നത്. അടിസ്ഥാനപരമായ തെറ്റ് അഥവാ പാപം എന്നത് മനുഷ്യൻ ദൈവസന്നിധിയിൽ ചെയ്യുന്ന അനുസരണക്കേടാണ്. പാപം എന്നത് ഓരോ വ്യക്തിയും അവരവർ തന്നെ ഇടപെടേണ്ട ഒരു സത്യം ആണ് എന്ന് ദൈവവചനം പറയുന്നു. മനുഷ്യൻ ആദ്യം പാപം ചെയ്തപ്പോൾ മനുഷ്യരാശിക്കും അവന്റെ തലമുറയ്ക്കും അവൻ നാശം വരുത്തി. ഒന്നാമത്തെ മനുഷ്യനായ ആദാമിന്റെ പാപത്തിന്റെ ഫലം മറ്റുള്ള എല്ലാവരിലേക്കും ഉണ്ടായി. പൂർണ്ണ മനുഷ്യനായി ഒറ്റ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ഇതിന്റെ അർത്ഥം മനുഷ്യനിൽ ഒരു നന്മയും ഇല്ല എന്നല്ല, എല്ലാ മനുഷ്യരും ഒരുപോലെ നല്ലവരെന്നോ ചീത്തയെന്നോ പറയാൻ സാധിക്കില്ല. പ്രത്യുത പാപത്തിന്റെ ഫലം എല്ലാവരിലും ഉണ്ടായി എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തീയർ എന്ത് വിശ്വസിക്കുന്നു എന്ന് ഇനി നമുക്ക് നോക്കാം. മനുഷ്യൻ പാപം ചെയ്യുകയും തൽഫലമായി അവന് നാശം വരികയും ചെയ്തപ്പോൾ ദൈവത്തിന്റെ മൂന്ന് വിധ നിലകൾ സ്വീകരിക്കാമായിരുന്നു. ഒന്ന്, ഒരു ദൈവമില്ലാതെ എല്ലാ മനുഷ്യരെയും കുറ്റവാളികളെന്ന് വിധിക്കുക. രണ്ട്, ഒരുത്തരെയും വിധിക്കാതെ എല്ലാവരെയും രക്ഷിക്കുക. മൂന്നാമതായിട്ട്, അനുദപിച്ച് ദൈവത്തോട് തിരിയുന്നവർ അവർക്ക് ഒരു രക്ഷയുടെ വഴി കാണിച്ചു കൊടുക്കുക എന്നത്. അങ്ങനെ ദൈവം ഈ മൂന്നാമത്തെ വഴി തിരഞ്ഞെടുക്കുകയും തന്റെ പുത്രനെ ലോകത്തിന്റെ രക്ഷിതാവായി അയക്കുവാൻ വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു. അതിനെക്കുറിച്ച് താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുക. ഒന്നാമതായി, ഒരു മാനുഷിക ജനനം കൊണ്ടല്ല യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നത്. പ്രത്യുത അവൻ നിത്യനായിരുന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം 1:1-3 വാക്യങ്ങൾ. രണ്ടാമത്, അവൻ ജഡത്തിൽ ഒരു ശരീരം എടുത്തു. യോഹന്നാന്റെ സുവിശേഷം 1:4. മൂന്നാമത്, യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണ്. അവൻ മനുഷ്യപുത്രൻ മാത്രമായിരുന്നില്ല, പിന്നെയോ ദൈവപുത്രനും കൂടി ആണ്. നാലാമത്, അവൻ കന്യക മറിയാമിൽ ജനിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 1:26-31 വാക്യങ്ങൾ. അഞ്ചാമത്, അവന്റെ അനുയായികളുടെ മുൻപാകെ അവൻ പരിപൂർണമായ ഒരു ജീവിതമാണ് നയിച്ചത്. ആറാമത്, അവൻ അനേക അതിശയങ്ങൾ പ്രവർത്തിച്ചു. അനേകം സാക്ഷിയുടെ മുൻപാകെ അനേക ജീവിതങ്ങളെ പരിവർത്തനം ചെയ്തു. ഏഴാമത്, യേശു മരിക്കുന്നത് അത്യാവശ്യമായി വന്നു, എങ്കിലും യുഗങ്ങളുടെ മണിമകുടമായവൻ ഈ ലോകത്തിലേക്ക് വന്ന ദൈവപുത്രൻ, അതെ ദൈവത്തിന്റെ സ്നേഹം അവന്റെ മരണം മൂലം വീണ്ടും ചിത്രീകരിക്കുകയാണ്. റോമാലേഖനം 5:8. കുരിശിൽ കൂടി നാശയോഗ്യമായ ലോകത്തിന് യേശു രക്ഷ നേടിക്കൊടുത്തു. അവന്റെ മരണം സ്വമനസാലിയും സ്ഥിരമായും ആയിരുന്നു. എട്ടാമത്, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു സത്യമായ കാര്യമാണ്. ഒരു റോമാ കുരിശിൽ അവൻ മരിച്ചു. കടം വാങ്ങിയ ഒരു കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. മൂന്നാം നാൾ അവൻ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 19:20 വായിച്ചു നോക്കുക. അവൻ എന്നേക്കുമായി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനിത്വത്തെ ഒരു പ്രത്യേക രീതിയിൽ കണക്കിടുന്നതിന്റെ അടയാളം എന്താണെന്ന് നോക്കാം. ക്രിസ്തീയർക്ക് ഒരു ജീവിക്കുന്ന രക്ഷകൻ ഉണ്ട്. മറ്റെല്ലാ മതപ്രവാചകന്മാരും മതനേതാക്കന്മാരും മത അധ്യാപകന്മാരും മരിച്ച് മൺമറഞ്ഞു. യേശു മാത്രം കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഒരു ഉറച്ച ചാരിത്രിക തെളിവ് ഉണ്ട്. ഇനിയും എങ്ങനെയാണ് ഒരാൾ ക്രിസ്ത്യാനിയായി തീരുന്നത് എന്ന് ചിന്തിക്കാം. ഒരു ക്രിസ്ത്യാനിയായി തീരുന്നതിന് അനേക അന്തർദേശീയ വിദ്യാർത്ഥികൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊരു ക്രിസ്ത്യാനി ആയിരിക്കാം. മറ്റു ചിലർ പറഞ്ഞു കാണും, ഒരു ക്രിസ്ത്യാനിയാകാൻ ഞാൻ ഇപ്പോൾ തയ്യാറല്ല, എന്നാൽ ഭാവിയിൽ അങ്ങനെ ഒന്നാകണമെന്ന് തീരുമാനിച്ചാൽ എങ്ങനെയാണ് അതാകുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന്. ഒരു ക്രിസ്ത്യാനിയാകുവാൻ ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ റോമർക്ക് എഴുതിയ ലേഖനം 3:23 പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പാപം എന്നതിന്റെ വിവരണം താഴെ പറയുന്നു. പാപം അകത്തെ മനുഷ്യന്റെ സ്ഥിതിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നിലവാരത്തോട് അടുത്ത് വരുന്നതിന് സാധിക്കാതെ വരുന്നത്, അതായത് ദൈവത്തിന് എതിരെയുള്ള വിരുദ്ധത എന്നിവയാണ്. ദൈവവുമായുള്ള സ്വതന്ത്രമായ സമ്പർക്കം പുലർത്തുവാൻ പാപം തടസ്സമാകുകയോ ആ സമ്പർക്കം പാപം മൂലം ഇല്ലാതാക്കുകയോ ചെയ്യും. ദൈവവുമായി ഒരു സമ്പർക്കം പുലർത്തുവാൻ നിന്റേത് മാത്രമായ ഉദ്യമം കൊണ്ട് നിനക്ക് സാധ്യമല്ല. നിന്നോട് വ്യക്തിപരമായി ദൈവം യേശു ക്രിസ്തുവിൽ കൂടിയാണ് സമ്പർക്കം പുലർത്തുന്നത്. ക്രിസ്തുവാണ് ഈ സമ്പർക്കത്തിന്റെ കണ്ണി, യോഹന്നാന്റെ സുവിശേഷം 14:6. നിനക്ക് വേണ്ടിയുള്ള ദൈവസ്നേഹം ക്രിസ്തു പ്രദർശിപ്പിച്ചിരിക്കുന്നു. അവന്റെ മരണം എന്നത് നിന്റെ പാപം അവന്റെ മേൽ എടുക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് രണ്ടാമതായി ഒരു ക്രിസ്ത്യാനിയാകാൻ നീ ചെയ്യേണ്ടത് യേശുവിനെ നിന്റെ രക്ഷകനായി അംഗീകരിക്കുകയും നിന്റെ ജീവൻ അവനായി കൊടുക്കുകയും ചെയ്യുക എന്നതിന്റെ ആവശ്യകത തിരിച്ചറിയുക എന്നതാണ്. പാപത്തിൽ നിന്നും യേശുവിലേക്ക് തിരിയുക, നിന്റെ പാപം ക്ഷമിക്കണമേ എന്ന് അവനോട് അപേക്ഷിക്കുക, വിശ്വസിക്കുകയും ക്രിസ്തുവിനെ നിന്റെ കർത്താവായി അംഗീകരിക്കുകയും ചെയ്യുക, നിന്റെ ജീവിതത്തിൽ നിന്നെ നയിക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കുക, പരിപൂർണമായി നിന്റെ ജീവിതത്തെ അവനായി കൊടുക്കുക, നിന്നെ തന്നെ അവനായി ഏൽപ്പിക്കുക, ഏത് സമയത്ത് വേണമെങ്കിലും അവനോട് പറഞ്ഞിട്ട് ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം, നിന്റെ ആവശ്യം രേഖപ്പെടുത്തുക, നിന്റെ ജീവൻ അവനിലേക്ക് ഏൽപ്പിക്കുക. നിന്റെ പ്രാർത്ഥന കേട്ടതിനാലും നിനക്ക് പുതുജീവൻ തന്നതിനാലും അവനെ നന്ദി രേഖപ്പെടുത്തുക. യഥാർത്ഥമായി നിന്റെ ജീവിതം ക്രിസ്തുവിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ മറ്റ് ക്രിസ്ത്യാനികളുമായി നീ കൂട്ടായ്മ ആചരിക്കുന്നത് ആവശ്യമായി തോന്നും. വിശ്വാസികളുടെ ഒരു കൂട്ടം കണ്ടുപിടിക്കുക. പള്ളി നല്ല സ്ഥലമാണ്, അതുകൊണ്ട് ഒരു പള്ളിയിൽ ചേരുക. ഒരു പള്ളി എന്ന് പറയുന്നത് താഴെ കാണുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ ഉദ്ദേശിച്ചാണ്. ഒന്ന്, അനുസരിക്കുന്ന ക്രിസ്ത്യാനികൾ, അതായത് അവർ സ്നാനം എടുത്ത് ക്രിസ്തുവിനെ അനുകരിപ്പാൻ തയ്യാറായിരിക്കും. അപ്പോസ്തോല പ്രവൃത്തികൾ 2:44-47 വാക്യങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാക്കാം. രണ്ടാമത്, തുടർച്ചയായി പ്രാർത്ഥനയുള്ളവരായിരിക്കും ഈ കൂട്ടർ. മർക്കോസിന്റെ സുവിശേഷം 1:35. മൂന്നാമത്, ഇവർ ദൈവവചനം പഠിക്കുന്നതിന് ഒരു രീതിയിലും ലജ്ജ കാണിക്കുന്നവർ ആയിരിക്കില്ല. എബ്രായ ലേഖനം 4:12-13. നാലാമത്, ക്രിസ്തുവിനോടുള്ള ഈ പുതിയ സ്നേഹം മറ്റുള്ളവരോട് പങ്കിടുന്നതിന് അവർക്ക് മനസ്സുണ്ടായിരിക്കും. അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 4:32. ദൈവം, സൃഷ്ടി, മനുഷ്യൻ, പാപം, യേശു, വേദപുസ്തകം എന്നിവയെപ്പറ്റി ക്രിസ്ത്യാനികൾ എന്ത് വിശ്വസിക്കുന്നുവെന്നും ഒരാൾക്ക് എങ്ങനെ ക്രിസ്ത്യാനിയാകാൻ സാധിക്കുമെന്നും ഇതുവരെയായി നിങ്ങൾ കേട്ടു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വിഹ ഗവേഷണം ഇപ്പോഴുണ്ട്. മുകളിൽ പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങൾ ഒന്നുകൂടി പഠിച്ചാൽ കുറച്ചുകൂടി സഹായകരം ആയിരിക്കും. നിങ്ങളുടെ അടുത്ത ബാപ്റ്റിസ്റ്റ് സ്റ്റുഡന്റ് യൂണിയനിലെ ആളുകളോ അല്ലെങ്കിൽ അടുത്തുള്ള പള്ളിയോ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയോ ഈ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി വിശകലനം ചെയ്ത് മനസ്സിലാക്കി തരും. നിങ്ങളോ അവരോട് ചോദിച്ചാൽ മതി. ഇനി ക്രിസ്തീയ മതത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴെ പറയുന്ന വിലാസത്തിൽ നിങ്ങൾ എഴുതുക. അവർ നിങ്ങളെ അവരാൽ കഴിയുന്നത് സഹായിക്കുകയും ചെയ്യും. അവരുടെ അഡ്രസ്: നാഷണൽ സ്റ്റുഡന്റ് മിനിസ്ട്രി, 127 9th Avenue North, Nashville, Tennessee. സിപ് കോഡ് 37234. അഡ്രസ് ഒന്നുകൂടെ പറയുകയാണ്: നാഷണൽ സ്റ്റുഡന്റ് മിനിസ്ട്രി, 127 9th Avenue North, Nashville, Tennessee, 37234. Thank you.